കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം തന്നെ തന്നെയും മനുഷ്യരക്ഷയെ സംബന്ധിച്ച തൻ്റെ പദ്ധതിയെയും അതിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്ന് നമ്മൾ പഠിച്ചു. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ വിവരിക്കുന്ന ഗ്രന്ഥമാണ് ബൈബിൾ. ദൈവത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മനുഷ്യന് വേണ്ടിയുള്ള, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്. അതേസമയം ഈ പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ എന്നല്ല, ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ചരിത്രത്തെ സൃഷ്ടിക്കുന്നതുമാണ്. ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത് ബൈബിൾ രക്ഷാചരിത്രം എന്ന വിഷയമാണ്. ദൈവം നൽകുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് രക്ഷ ആവശ്യമായി വന്നത്? എന്തായിരുന്നു രക്ഷയ്ക്കു വേണ്ടി മനുഷ്യന് ആവശ്യമുണ്ടായ സാഹചര്യം എന്ന് ബൈബിൾ പറയും. അതോടൊപ്പം എപ്രകാരമാണ് രക്ഷ അഥവാ ദൈവിക ജീവൻ മനുഷ്യന് ദൈവം പ്രദാനം ചെയ്യുന്നത് എന്നും ബൈബിള് നമുക്ക് പറഞ്ഞു തരും. ബൈബിൾ രക്ഷാചരിത്രമാണ് അഥവാ ദൈവം നൽകുന്ന രക്ഷയുടെ ചരിത്രമാണ് ബൈബിള്. ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കുന്ന അർത്ഥമല്ല രക്ഷാചരിത്രം എന്ന പദത്തിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ പദത്തിന് കൊടുക്കുന്നത്. വസ്തുതകൾ യഥാക്രമം വിവരിക്കുന്ന, കാര്യകാരണസഹിതം തീയതികൾ നിശ്ചയിച്ച് കാലഘട്ടങ്ങൾ നിർണയിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു അവതരണ രീതിയല്ല ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്നത്. ബൈബിളിനെ ചരിത്രഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അത് രക്ഷയുടെ ചരിത്രമാണെന്ന കാര്യം നമുക്ക് മറക്കാനാവില്ല. ഈ രക്ഷയാകട്ടെ ദൈവം മനുഷ്യന് നൽകുന്ന വലിയ ദാനവുമാണ്. പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം മുതൽ അതിൻ്റെ നവീകരണം വരെയുള്ള സുദീർഘമായ കാലഘട്ടമാണ് ബൈബിളിൽ പ്രതിപാദിക്കുന്ന കാലഘട്ടം അഥവാ ബൈബിൾ അവതരിപ്പിക്കുന്ന ചരിത്രത്തിൻ്റെ സമയം. ഇതിൽ പലതിനും ദൃക്സാക്ഷികളില്ല, പലതിനും എഴുതപ്പെട്ട രേഖകളില്ല. ചരിത്രം എന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇത് രക്ഷാചരിത്രമാണ് എന്ന്. ഇത് ദൈവം നൽകുന്ന രക്ഷയുടെ ചരിത്രം. ഈ ചരിത്രത്തെ അവൻ്റെ ചരിത്രം എന്ന് പറയാം. ഹിസ് സ്റ്റോറി ഈസ് ഹിസ്റ്ററി എന്ന് പറയാറുണ്ട്. ഹിസ്റ്ററി എന്ന ഇംഗ്ലീഷ് പദത്തെ അങ്ങനെ പലപ്പോഴും പലരും വിശദീകരിക്കാറുണ്ട്. ഹിസ് സ്റ്റോറി, ദൈവത്തിൻ്റെ ചരിത്രം. ദൈവത്തിൻ്റെ ചരിത്രം മാത്രമല്ല, ദൈവം മനുഷ്യന് നൽകുന്ന രക്ഷയും ആ രക്ഷയ്ക്ക് മനുഷ്യൻ നൽകുന്ന പ്രതികരണവും. ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ സ്നേഹം, ആ സ്നേഹം സ്വീകരിക്കുകയോ തിരസ്കരിക്കുകയോ ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രതികരണം. ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രവർത്തനവും മനുഷ്യൻ്റെ പ്രതികരണവും തമ്മിൽ ഉൾച്ചേർന്ന് വിരുന്ന ഇഴ പിരിഞ്ഞ് നിൽക്കുന്ന ഒരു ചരിത്രമാണ് ബൈബിൾ കാണുന്നത്. അപ്പോൾ അതിനെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്ത ചരിത്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടി വരും. ഈ ചരിത്രത്തെ രക്ഷാചരിത്രം എന്ന് വിളിക്കുന്നു. രക്ഷാചരിത്രത്തെ പൊതുവെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാറുണ്ട്. ആദ്യത്തേത് ഒരുക്കത്തിൻ്റെ ചരിത്രമാണ്. അഥവാ മനുഷ്യന് രക്ഷകനായി ദൈവം തന്നെ ജനിക്കാൻ, ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ വേണ്ടി ചരിത്രത്തെ ഒരുക്കുന്ന കാലഘട്ടമാണ് ആദ്യത്തേത്. ഒരുക്കത്തിൻ്റെ കാലമെന്ന് പറയും. ഇതിനെ പൊതുവെ പഴയ നിയമ കാലഘട്ടമെന്നാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. രണ്ടാമത്തേത് പൂർത്തീകരണത്തിൻ്റെ കാലമാണ്. ഈ ഒരുക്കമെല്ലാം ഒരു പ്രത്യേക വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതായിരുന്നു, മിശിഹ എന്ന വ്യക്തിയെ. മിശിഹായുടെ മനുഷ്യാവതാരത്തോട്, ദൈവപുത്രന്റെ മനുഷ്യാവതാരത്തോടുകൂടി ഈ ഒരുക്കം അതിൻ്റെ പൂർത്തീകരണത്തിലെത്തുന്നു. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ രണ്ടാം ഘട്ടത്തെ അഥവാ ചരിത്രത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുന്ന ആ കാലഘട്ടത്തെ പൂർത്തീകരണം എന്ന് വിശേഷിപ്പിക്കാം. ഒരുക്കം, പൂർത്തീകരണം. യേശുവിലേക്ക് നയിക്കുന്നതാണ് പഴയ നിയമം മുഴുവനും, ഒരുക്കം മുഴുവനും. യേശുവാണ് ഈ ചരിത്രത്തിൻ്റെ കേന്ദ്രമായി നിൽക്കുക. യേശുവിൻ്റെ ജനനവും പരസ്യജീവിതവും അതിലുപരി മരണവും ഉത്ഥാനവുമാണ് ഈ കേന്ദ്രമായി നിൽക്കുന്നത്. ചരിത്രത്തിൻ്റെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് യേശുവും യേശുവിൻ്റെ മഹത്വീകരണവുമാണ്. ഇനി ചരിത്രം അതിൻ്റെ പൂർത്തീകരണത്തിൽ ലക്ഷ്യത്തിലെത്തിക്കഴിയുമ്പോൾ അടുത്ത പടി ഈ ലക്ഷ്യത്തിലെത്തിയ പൂർത്തീകരണത്തെ പ്രഘോഷിക്കുന്നൊരു ചരിത്രമാണ്. രക്ഷ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നതിൻ്റെ ചരിത്രം, അതിനെ നമുക്ക് പ്രഘോഷണത്തിൻ്റെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാം. ആദ്യത്തേത് പഴയ നിയമം, ഒരുക്കത്തിൻ്റെ കാലഘട്ടം. രണ്ടാമത്തേത് യേശുവിൻ്റെ കാലഘട്ടം, പൂർത്തീകരണം. മൂന്നാമത്തേത് സഭയുടെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രഘോഷണത്തിൻ്റെ കാലം. ഇങ്ങനെ ചരിത്രത്തെ, മാനവചരിത്രത്തെ മുഴുവനും, ലോകചരിത്രത്തെ മുഴുവനും ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ച് അവതരിപ്പിക്കാറുണ്ട്, വിശേഷിപ്പിക്കാറുണ്ട്. മൂന്നാമത്തേത് സഭയുടെ കാലഘട്ടമാണ്. ഇതിനുമുണ്ട് ഒരു ലക്ഷ്യം, ഇതിനുമുണ്ട് ഒരവസാനം. യേശു തൻ്റെ മരണവും ഉത്ഥാനവും സ്വർഗാരോഹണവും വഴി മഹത്വീകരിക്കപ്പെട്ടു. ആ മഹത്വീകരിക്കപ്പെട്ട യേശു ഇന്ന് നമുക്ക് ശാരീരികമായ ദൃശ്യനല്ല. അവൻ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു എന്നാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അവൻ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ചു. മനുഷ്യനായി അവതരിക്കുമ്പോൾ മാറ്റിവെച്ച ദൈവിക മഹത്വം അവൻ വീണ്ടും സ്വീകരിക്കുകയും പിതാവിനോടൊന്നിച്ചായിരിക്കുകയും ചെയ്തു. അതാണ് ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു, അവൻ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാകുന്നത്. ഇങ്ങനെ മഹത്വീകരിക്കപ്പെട്ട യേശു ഇനി വീണ്ടും മടങ്ങി വരും ഈ ലോകത്തിൻ്റെ അവസാനത്തിൽ. അതോടുകൂടിയാണ് ചരിത്രം അതിൻ്റെ ലക്ഷ്യത്തിലെത്തുന്നത്, ചരിത്രം പൂർണ്ണമാവുന്നത്. പൂർത്തീകരണങ്ങൾ വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. ഇനി ഒരു പൂർത്തീകരണം കൂടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്, ഈ ലോകചരിത്രത്തിൻ്റെ മുഴുവനും പൂർത്തീകരണം. അപ്പോഴാണ് ഈ ലോകം തന്നെ, ഈ ചരിത്രം തന്നെ നവീകരിക്കപ്പെടുക. ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ കണ്ടു എന്ന് വെളിപാട് പുസ്തകം 21-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ രേഖപ്പെടുത്തുന്നത് പോലെ. അപ്പോഴേ ഈ ചരിത്രത്തിനൊരു തുടക്കമുണ്ട്. അത് പ്രപഞ്ച സൃഷ്ടിയോടെയാണ് ആരംഭിക്കുക. ആ പ്രപഞ്ച സൃഷ്ടിയിൽ ആരംഭിക്കുന്ന ചരിത്രം ഒരു ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. അത് മനുഷ്യാവതാരം, ദൈവപുത്രന്റെ മനുഷ്യാവതാരം ലക്ഷ്യത്തിലേക്ക്. അതോടുകൂടി മനുഷ്യന് രക്ഷ ലഭ്യമാകുന്നു, സാധ്യമാകുന്നു. പൂർത്തീകരണത്തിൻ്റെ കാലഘട്ടം, യേശുവിൻ്റെ കാലഘട്ടം, ചരിത്രത്തിൻ്റെ കേന്ദ്രം. ഈ പൂർത്തീകരിക്കപ്പെട്ട രക്ഷ ലോകത്തെല്ലായിടത്തും എല്ലാ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കുക എന്ന സഭയുടെ ദൗത്യം, അത് പൂർത്തിയാകുന്നതിനെയാണ് ലോക അവസാനം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിനൊരു ആരംഭമുണ്ട്, ഒരവസാനവുമുണ്ട്. ആരംഭം സൃഷ്ടിയിലാണ്, അവസാനം പുനഃസൃഷ്ടിയിലാണ്. അപ്പോഴിങ്ങനെ ദീർഘമായ പ്രപഞ്ച സൃഷ്ടി മുതൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വസ്തുക്കളുടെയും എല്ലാ ചരിത്രത്തിൻ്റെയും പുനഃസ്ഥാപനം വരെ, നവീകരണം വരെ ദീർഘിക്കുന്നതാണ് ഈ രക്ഷാചരിത്രം. രക്ഷാചരിത്രത്തെ പൊതുവെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. ഈ ചരിത്രത്തെ തന്നെ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാൻ, പ്രത്യേകിച്ചും ഒരുക്കത്തിൻ്റെ ചരിത്രത്തെ, അതാണ് ഇന്ന് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരുക്കം അഥവാ രക്ഷകന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ചരിത്രം, അത് ഇസ്രായേൽ ചരിത്രം, ഒരു ജനത്തിൻ്റെ ചരിത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ആ ചരിത്രത്തെ നമുക്ക് 7 ഘട്ടങ്ങളായി തിരിച്ചു കാണാൻ സാധിക്കും. ഇതിലെ ഓരോന്നും കൂടുതൽ വിശദമായി ഈ ആമുഖ പഠനത്തിലും പിന്നീട് ഓരോ ഭാഗത്തെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങളിലും നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഇന്ന് പൊതുവായ ഒരു അവലോകനം മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 7 കാലഘട്ടങ്ങളായി തിരിക്കാമെന്ന് പറഞ്ഞു. അതിലാദ്യത്തേതിനെ നമ്മൾ ആദ്യ ചരിത്രം എന്ന് വിശേഷിപ്പിക്കും. ഉൽപ്പത്തി പുസ്തകം 1-11 വരെയുള്ള അധ്യായങ്ങളിലാണ് ആദ്യ ചരിത്രം അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രപഞ്ച സൃഷ്ടി മുതൽ ലോക ജനതകളുടെ ഉത്ഭവം അഥവാ ജനതകൾ ചിതറിപ്പോകുന്നത് എന്ന സംഭവത്തെ രേഖപ്പെടുത്തുന്ന ബാബേൽ ഗോപുരം വരെയുള്ള കഥകളാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥ ചരിത്രത്തിന്റെ തുടക്കമായിട്ട് കണക്കാക്കാൻ സാധിക്കും. മറ്റു ചരിത്ര ഗ്രന്ഥങ്ങളുമായിട്ട് ഏറെ വ്യത്യാസമുണ്ടാകും. ഓരോന്നിന്റെ സവിശേഷതകൾ നമ്മൾ പിന്നീട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. എല്ലാറ്റിന്റെയും ഉത്ഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുക. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം, മനുഷ്യന്റെ ഉത്ഭവം, മനുഷ്യൻ അനുഭവിക്കുന്ന തിന്മയുടെ ഉത്ഭവം, ഈ തിന്മയിൽ നിന്ന് മനുഷ്യന് ദൈവം നൽകാൻ പോകുന്ന രക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം, ലോക ജനതകളുടെ ഉത്ഭവം, ഇങ്ങനെ വിശദമായി ആരംഭങ്ങളെക്കുറിച്ച് ആദ്യ ചരിത്രത്തിൽ വിവരിക്കുന്നു. ആദ്യത്തെ പുസ്തകം, ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ. ഏതു കാലമാണ് ചരിത്രവുമായി ബന്ധപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഉത്ഭവം മുതൽ, തുടക്കം മുതൽ ഏതാണ്ട് BC 1850 വരെയുള്ള കാലഘട്ടത്തെ ചരിത്രം എന്ന് പറയാം. ഇതിനെ ചരിത്രം എന്ന് തന്നെ വിശേഷിപ്പിക്കുന്നത് മുഴുവനും പൂർണ്ണമായും ശരിയല്ല എന്ന് നമുക്കറിയാം. എന്നാലും മറ്റു വാക്കുകളുടെ അഭാവത്തിൽ ഇതിനെ ആദ്യ ചരിത്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. അതിനുശേഷം വരുന്നത് കുറച്ചുകൂടി ചരിത്രവുമായി ബന്ധപ്പെട്ട കാലഘട്ടമാണ്. രണ്ടാമത്തെ കാലഘട്ടത്തിൽ നമ്മൾ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഹിസ്റ്ററി ഓഫ് ദ പേട്രിയാർക്സ്, പൂർവ്വപിതാക്കന്മാർ, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ, ആ 12 മക്കൾ 12 ഗോത്രങ്ങളായി പിരിയുന്നു. ആ 12 ഗോത്രങ്ങളാണ് ഇസ്രായേൽ ജനമായി അറിയപ്പെടുന്നത്. ഇങ്ങനെ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ അടങ്ങുന്നവരാണ് പൂർവ്വപിതാക്കന്മാർ. ഈ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 50 വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പ്രധാന വ്യക്തികളെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഇവിടെ വിവരണം മുന്നോട്ട് പോകുന്നത്. അബ്രാഹം, യാക്കോബ്, ജോസഫ്. അബ്രാഹത്തിന്റെ മകനും യാക്കോബിന്റെ പിതാവുമായ ഇസഹാക്കിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തെക്കുറിച്ച് ദീർഘമായ വിവരണങ്ങളൊന്നുമില്ല. യാക്കോബിനെ കുറിച്ച് ദീർഘമായ പരാമർശമുണ്ട്. യാക്കോബിന്റെ 12 മക്കളിൽ ജോസഫ് എന്ന ഒരുവനാണ് മുഖ്യമായ ശ്രദ്ധാകേന്ദ്രം. ഇവരുടെ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ പൊതുവെ അംഗീകരിച്ചിരിക്കുന്നതനുസരിച്ച് BC 1850 1700 മധ്യേയുള്ള കാലഘട്ടമാണ്. ഇപ്പൊ പ്രപഞ്ച സൃഷ്ടി മുതൽ അബ്രാഹത്തിന്റെ വിളി വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ആദ്യ ചരിത്രം എന്ന് വിളിച്ചു. അബ്രാഹത്തിന്റെ വിളി മുതൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ ചെന്നെത്തുകയും അവിടെ വെച്ച് യാക്കോബും യാക്കോബിന്റെ മകൻ ജോസഫും മരിക്കുകയും ചെയ്തവരുള്ള സംഭവ പരമ്പരകളാണ് പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം എന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നത്. ആദ്യത്തേത് ലോക ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ രണ്ടാമത്തേത് ഒരു ജനത്തിന്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പും ഉത്ഭവവും വളർച്ചയുമാണ്. അകന്നുപോകുന്ന ജനതകളെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ദൈവം ആവിഷ്കരിച്ച പദ്ധതിയുടെ തുടക്കമാണ് അബ്രാഹത്തിന്റെ വിളി മുതൽ ഇങ്ങോട്ട് കാണുന്നത്. അബ്രാഹം, യാക്കോബ്, ജോസഫ് അഥവാ അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, യാക്കോബിന്റെ 12 മക്കൾ, ഇത് പൂർവ്വ പിതാക്കന്മാരുടെ ചരിത്രം. ഈ ചരിത്രം ചെന്ന് അവസാനിക്കുന്ന ഈജിപ്തിലാണ്. ഇസ്രായേൽ ജനം, തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ ജനം, അവരൊരു ഭൂമിക്ക് ഉടമകളാണ്. വാഗ്ദാനം വഴി വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തികളെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ അവസാനത്തിൽ കാണുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ യാക്കോബും യാക്കോബിന് 70 മക്കളും അടങ്ങുന്ന ഒരു സമൂഹം സമൃദ്ധിയിൽ കഴിയുന്ന ചിത്രം, അതോടൊപ്പം ജോസഫ് മരിച്ച് സംസ്കരിക്കപ്പെട്ടു അദ്ദേഹത്തെ പെട്ടിയിൽ സൂക്ഷിക്കുന്ന ആ ഒരു ചിത്രത്തോടു കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം അഥവാ രണ്ടാമത്തെ ഘട്ടം അവസാനിക്കുന്നത്. 3-ാമത്തേതിനെ നമുക്ക് പുറപ്പാടിന്റെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കാം. പുറപ്പാടിന്റെ ചരിത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ BC 1700 മുതൽ 1250 വരെയുള്ള കാലഘട്ടമാണ്. അതിലാദ്യത്തെ ഒരു 100-300 വർഷം ഇസ്രായേൽക്കാർ സമൃദ്ധിയിൽ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. 1700 ഈജിപ്തിലേക്ക് കടന്നു വന്നവർ ദീർഘകാലം അവിടെ ഫറവോയുടെ, അവിടുത്തെ രാജാവിൻ്റെ പ്രീതിക്ക് മാത്രമായി സമൃദ്ധിയിൽ വളർന്നു വന്നു. പക്ഷേ പിന്നീടൊരു ഭരണമാറ്റമുണ്ടായപ്പോൾ ഇസ്രായേൽക്കാരുടെ നില വളരെ ഗുരുതരമായ രീതിയിൽ മോശമായി. അവർ അടിമകളായി ക്രൂരമായ മർദ്ദനത്തിൽ ജീവിക്കേണ്ടി വന്നു. ഇപ്പോഴേ പുറപ്പാട് സംഭവത്തെക്കുറിച്ചുള്ള വിവരണം നമ്മൾ കാണുന്നത് പുറപ്പാട്, ലേവ്യർ, സംഖ്യ, നിയമാവർത്തനം എന്ന 4 പുസ്തകങ്ങളിലാണ്. ഈ 4 പുസ്തകങ്ങൾ അവതരിപ്പിക്കുന്ന സംഭവങ്ങളുടെ ചരിത്രം ഞാൻ പറഞ്ഞു. 1700 മുതൽ 1250 വരെയുള്ള കാലഘട്ടം. അതിൽ 1700 മുതൽ 1550 വരെയുള്ള ഏതാണ്ട് 150 വർഷം ഇസ്രായേൽക്കാർ ദേശത്തെ ഉടമകളായി അഥവാ വലിയ ഉദ്യോഗസ്ഥന്മാരായി സമ്പന്നരായി കഴിയുന്ന കാലം. അത് ഹിക്സോസ് രാജവംശത്തിന്റെ ഭരണകാലമായിരുന്നു. വിശദമായിട്ട് നമ്മൾ പിന്നീട് കാണുന്നതാണ്. ഹിക്സോസ് രാജവംശം മാറി ഈജിപ്തിൽ പുതിയൊരു രാജവംശം വരുമ്പോൾ ഇസ്രായേൽക്കാരുടെ നില മോശമായി. 1550 മുതൽ അവരങ്ങോട്ട് സാവകാശം അടിമത്തത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി. അവരുടെ ജീവിതം വളരെ ക്ലേശകരമാവുകയും അതിക്രൂരമായ അടിമത്തത്തിനിരയാവുകയും ചെയ്ത സാഹചര്യത്തിൽ ദൈവം അവരുടെ നിലവിളി കേട്ടു. അവർക്ക് വിമോചകനായി മോശ എന്നൊരു നേതാവിനെ തിരഞ്ഞെടുത്തയക്കുന്നു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെടുകയും അത്ഭുതകരമായ ദൈവിക ഇടപെടൽ വഴി കടലു കടന്ന് സീനായി മലയുടെ അടിവാരത്തെത്തുകയും അവിടെ വെച്ച് ദൈവവുമായുള്ള ഉടമ്പടിയിലൂടെ ഒരു ജനവുമായി തീരുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് പുറപ്പാട് സംഭവത്തിൽ നമ്മൾ കാണുന്നത്. സീനായി അടിവാരത്ത് വെച്ച് ദൈവജനമായി തീർന്നവർ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. അവർക്ക് വാഗ്ദത്ത ഭൂമി എന്നൊരു ലക്ഷ്യമുണ്ട്. ആ ഭൂമിയെ ലക്ഷ്യം വെച്ച് നീങ്ങുന്ന സമൂഹത്തിൻ്റെ ചരിത്രം നമ്മൾ പുറപ്പാട് സംഭവത്തിൻ്റെ രണ്ടാം ഭാഗത്ത് കാണും. മരുഭൂമിയിലൂടെയുള്ള യാത്ര, ആ യാത്രാമധ്യേ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന ക്ലേശങ്ങളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമൊക്കെ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ സംഭവ പരമ്പരയുടെ പുറപ്പാട് സംഭവത്തിന് കേന്ദ്രമായി നിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സീനായി മലയിലെ ഉടമ്പടിയാണ്. ദൈവം സീനായി മലയിൽ പ്രത്യക്ഷപ്പെട്ടു, ഇസ്രായേൽ ജനവുമായി ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ ദൃശ്യമായ അടയാളമായി 10 പ്രമാണങ്ങൾ കൊല്ലിൽ കൊത്തിയ കൽപ്പലകൾ കിട്ടി. ആ കൽപ്പലകൾ സൂക്ഷിക്കുന്ന ഉടമ്പടിയുടെ പേടകമുണ്ടായിരുന്നു അവർക്ക്. ഇങ്ങനെ ഉടമ്പടിയുടെ പേടകം ഉൾക്കൊള്ളുന്ന പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി ദൈവം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്ത ഇസ്രായേൽ അവർ ദൈവജനമായി തീരുന്നതിൻ്റെ ആ ഒരു കാലഘട്ടമാണ് പുറപ്പാട് കാലഘട്ടം. ഇത് മൂന്നാമത്തേതാണ്. പക്ഷേ പുറപ്പാട് അതിൽ തന്നെ ഒരു ലക്ഷ്യമല്ല. പുറപ്പാട് ലക്ഷ്യം വയ്ക്കുന്ന വാഗ്ദത്ത ഭൂമിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചരിത്രത്തിൻ്റെ നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വാഗ്ദത്ത ഭൂമി കൈയടക്കൽ എന്ന് പറയാം. കോൺക്വസ്റ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് ഇൻ ദ പ്രോമിസ്ഡ് ലാൻഡ്. ദൈവജനം ദൈവം അവർക്ക് വാഗ്ദാനം നൽകിയ ഭൂമി യുദ്ധം ചെയ്ത് കീഴടക്കുകയും അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രമാണ് ഈ ഒരുക്കത്തിൻ്റെ കാലഘട്ടത്തിലെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ കാണുക. ഇത് BC 1250 1030 ഇടയിലുള്ള ഏകദേശം 200 വർഷത്തെ കാലഘട്ടമാണ്. ഈ സംഭവ പരമ്പരകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജോഷുവ, ന്യായാധിപന്മാർ, റൂത്ത് എന്ന മൂന്ന് പുസ്തകങ്ങളിൽ. എപ്രകാരമാണ് ഇസ്രായേൽ ജനം ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് കടന്നു വന്നത്, എപ്രകാരമാണ് ദൈവം അവരെ ഭൂമി സ്വന്തമാക്കാനായിട്ട് സഹായിച്ചത്, എപ്രകാരമാണ് സ്വന്തമായി കീഴടക്കിയെടുത്ത ഭൂമി അവർ 12 ഗോത്രങ്ങൾക്ക് വേണ്ടി അംഗസംഖ്യ അനുസരിച്ച് തുല്യമായി വീതിച്ചെടുത്തത് എന്നൊക്കെ ജോഷുവയുടെ പുസ്തകത്തിൽ കാണും. ആ വാഗ്ദത്ത ഭൂമിയിൽ നിലനിൽക്കാൻ വേണ്ടി അവർ നടക്കുന്ന സംഘട്ടനങ്ങളുടെയൊക്കെ ചരിത്രമാണ് പിന്നീട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ കാണുക. നമ്മൾ അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് കടന്നാൽ രാജഭരണത്തിൻ്റെ കാലമാണ്. കാനാൻ ദേശത്ത് വാസമുറപ്പിച്ച ഇസ്രായേൽ ജനം സാവകാശം മറ്റു ജനതകളെ പോലെ രാജാവിനെ ആവശ്യപ്പെടുകയും അവർക്ക് ദൈവം തന്നെ ഒരു രാജാവിന് നൽകുകയും ചെയ്തു. ആദ്യത്തെ രാജാവ് സാവുൾ, രണ്ടാമത്തേത് ദാവീദ്, പിന്നീട് സോളമൻ. ഈ രാജഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. ആദ്യത്തേത് ഇസ്രായേൽ ഒറ്റ ജനമായി ഒരു രാജാവിന് കീഴിൽ നിന്ന കാലഘട്ടമാണ്. അതാണ് ആദ്യത്തെ മൂന്ന് രാജാക്കന്മാരുടെ കാലഘട്ടം. ആ കാലഘട്ടം BC 1030 മുതൽ 930 വരെയുള്ള ഏകദേശം 100 വർഷമാണ്. പിന്നീട് ഇസ്രായേൽ ജനം രണ്ട് രാജ്യങ്ങളായി തിരിഞ്ഞു. വടക്ക് 10 ഗോത്രങ്ങൾ ഇസ്രായേൽ എന്ന പേരിലൊരു രാജ്യമായി, തെക്ക് യൂദായും ബെഞ്ചമിനും ഉൾപ്പെടുന്ന ജെറൂസലത്തെ കേന്ദ്രമാക്കി യൂത എന്ന പേരിൽ മറ്റൊരു രാജ്യം. ഇങ്ങനെ വിഭക്ത രാജ്യമായി അവർ 930 മുതൽ 720 വരെ ഏകദേശം 200 വർഷം ദീർഘിക്കുന്ന കാലഘട്ടത്തിൽ അവർ രണ്ട് രാജ്യങ്ങളായിരുന്നു. 720-21 കാലഘട്ടത്തിൽ അസീറിയയുടെ ആക്രമണത്തിൽ വടക്കൻ രാജ്യമായ ഇസ്രായേൽ പൂർണ്ണമായി പരാജയപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. പിന്നീട് അങ്ങോട്ടുള്ള ഏകദേശം 150 വർഷം 587 വരെയുള്ള കാലഘട്ടം അത് യൂത മാത്രം നിലനിൽക്കുന്ന കാലമാണ്. ഇങ്ങനെ BC 1030 മുതൽ BC 585 വരെയുള്ള കാലഘട്ടം രാജഭരണത്തിൻ്റെ കാലമാണ്. ഈ രാജഭരണത്തിൻ്റെ ചരിത്രം 6 പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. സാമുവേലിൻ 2 പുസ്തകങ്ങൾ, രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങൾ, ദിനവൃത്താന്തം എന്ന പേരിൽ അറിയപ്പെടുന്ന 2 പുസ്തകങ്ങൾ. ഇങ്ങനെ ബാബിലോണിൻ്റെ ആക്രമണത്തിൽ യൂദാ രാജ്യം നശിക്കുന്നതോടുകൂടി BC 587 യൂദായുടെ നാശം, ബാബിലോണിൻ്റെ ആക്രമണം. പിന്നെ അങ്ങോട്ടുള്ള ഏതാണ്ട് 50 വർഷം 587 മുതൽ 538 വരെയുള്ള കാലഘട്ടം പ്രവാസം എന്നാണ് പറയുക. ഇസ്രായേൽ ജനം ബാബിലോണിൽ പ്രവാസികളായി കഴിയുന്ന കാലം. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ ഒരു ജനമായി തുടർന്നു, പക്ഷെ അവർക്ക് രാജാവ് ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള ഏഴാമത്തെ ഘട്ടത്തെ പ്രവാസാനന്തര കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കാം. 538 BC മുതൽ 135 AD വരെയുള്ള ദീർഘമായ കാലഘട്ടത്തെ നമുക്ക് പ്രവാസാനന്തര കാലം എന്ന് വിശേഷിപ്പിക്കാം. അതിനെ മൂന്ന് ഘട്ടങ്ങളായി വീണ്ടും തിരിക്കാം. ആദ്യ ഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു അവര്. 538 മുതൽ 332 വരെയുള്ള കാലം പേർഷ്യൻ ആധിപത്യത്തിൽ നിന്ന് തുടർന്ന് അവർ ഗ്രീക്ക് ആധിപത്യത്തിലേക്ക് വന്നു. അലക്സാണ്ടറിന്റെ കാലം മുതൽ ഇങ്ങോട്ട് 532 മുതൽ BC 63 വരെ. BC 63 ഇസ്രായേൽ ജനം റോമാ സാമ്രാജ്യത്തിന് കീഴിലാകുന്നത്. BC 63 പോംബെ എന്ന സൈന്യാധിപൻ ഇസ്രായേൽ ജനത്തെ കീഴടക്കിയതോടുകൂടി അവർ റോമൻ ആധിപത്യത്തിന് കീഴിലായി. ഈ റോമൻ ആധിപത്യത്തിന്റെ കീഴിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് രക്ഷാചരിത്രം അതിന്റെ പൂർണ്ണതയിലെത്തുക. ഈ റോമ ആധിപത്യത്തിന് കീഴിലാണ് യേശു ബെത്ലഹത്ത് ജനിക്കുന്നത്. യേശുവിന്റെ ജനനവും ഉത്ഥാനവും മരണവും കഴിഞ്ഞതിനു ശേഷവും ഇസ്രായേലിന്റെ ചരിത്രം തുടർന്നു കുറച്ചു കാലം കൂടി. AD 70 ജെറൂസലം പട്ടണം നശിപ്പിക്കപ്പെട്ടു. ദേവാലയം അഗ്നിക്കിരയായി. ഇസ്രായേൽക്കാർ നാടുകടത്തപ്പെട്ടു. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല ആ ചരിത്രം. 135 AD ഈ ചരിത്രം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നത്. അതോടുകൂടി ഇസ്രായേൽ ജനം പൂർണ്ണമായും പലസ്തീനായിരുന്ന് നിഷ്കാസനം ചെയ്യപ്പെട്ടു. ഒരു ജനത എന്ന രീതിയിൽ രക്ഷാചരിത്രത്തിലുള്ള അവരുടെ സ്ഥാനവും ഏതാണ്ട് അവസാനിച്ച മട്ടായി. ഇങ്ങനെ ഈ ഒരുക്കത്തിന്റെ കാലഘട്ടം ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമായിട്ട് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ച സൃഷ്ടി മുതൽ ഏതാണ്ട് AD 135 വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ ഏഴ് ഘട്ടങ്ങളായി ചിത്രീകരിച്ചു കണ്ടത്. അതാണ് നമ്മൾ തുടർന്ന് വിശദമായി പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്ത പ്രഭാഷണങ്ങളിൽ ക്ലാസ്സുകളിൽ നമ്മൾ ഈ ഓരോ കാലഘട്ടവും എടുത്ത് അല്പം കൂടി വിശദമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നതാവും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിചിന്തനങ്ങൾ അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അനന്തമായ സ്നേഹത്താൽ അവിടുന്ന് ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിന് രൂപം നൽകുകയും അങ്ങിൽ നടന്നു പോകുമ്പോൾ വീണ്ടും അങ്ങിലേക്ക് തിരിച്ചു ക്ഷണിക്കുകയും അങ്ങയുടെ വീട്ടിലേക്ക്, ഭവനത്തിലേക്ക്, ഹൃദയത്തിലേക്ക് ഞങ്ങളെ വീണ്ടും കൊണ്ടുവരികയും ചെയ്യുന്ന ആ വലിയ സ്നേഹത്തിന്, രക്ഷാകര പദ്ധതിക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ബൈബിളിലൂടെ അനാവൃതമാകുന്ന അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഈ പദ്ധതി ഗ്രഹിക്കുന്നതിനും അങ്ങയോട് വിശ്വാസത്തിലും അനുസരണത്തിലും സ്നേഹത്തിലും ചേർന്ന് നിൽക്കുന്നതിനും അങ്ങനെ അങ്ങയുടെ ഉത്തമ മക്കളാകുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് തന്ന രക്ഷയുടെ ചരിത്രം പഠിക്കാനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ, ജ്വലിപ്പിക്കണമേ, ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ. Janoo